കുമ്മല്ലൂർ മാറാനാഥ ഗോസ്ബൽ മിഷൻ ഒരുക്കുന്ന 473-ാമത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശിഷ്യത്വം എന്ന വിഷയത്തിന്റെ 383-ാം ഭാഗത്തെ ആസ്പദമാക്കി ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിന്റെ 216-ാം ഭാഗമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ക്ലാസുകൾ എടുക്കുന്നത് ബ്രദർ സുനിൽ കുമാർ സി ജി. അന്വേഷണങ്ങൾക്ക് 9447206680. ഈ ക്ലാസുകളുടെ വീഡിയോ, ഓഡിയോ, ഇ ബുക്ക്, PDF എന്നിവ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. www.amintvnetwork.com. യൂട്യൂബ് ആമേൻ നെറ്റ്വർക്ക്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ 999-5975-980.
സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യനും ജീവിതവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രൂശെടുത്ത് അനുഗമിക്കുക എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-27-33 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവം, ജീവിതശൈലി എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞ് ഈ ഭൂമിയിൽ കർത്താവിനായി നിലകൊള്ളുന്ന ഒരു ശിഷ്യൻ്റെ അവസ്ഥയാണ് പുതിയ മനുഷ്യൻ. അപ്പോൾ ഈ പുതിയ മനുഷ്യൻ്റെ പ്രായോഗിക തലം എങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. എങ്ങനെയാണ് പുതിയ മനുഷ്യൻ എന്ന അനുഭവത്തിൽ കർത്താവിനെ നിലകൊള്ളുന്നത്? ഗലാത്യലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ഭൂമിയിൽ കർത്താവിനായി ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യൻ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത നിലവാരം എപ്രകാരമാണ്, അവൻ്റെ സമർപ്പണം എപ്രകാരമാണ്, അവൻ്റെ മനോനിലവാരം എപ്രകാരമാണ്, അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. അതായത് താൻ തനിക്കായി ജീവിക്കുന്നതിന് പകരം ക്രിസ്തുവിനായി ജീവിക്കുന്നു. ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതോ തനിക്ക് വേണ്ടി മരിച്ച അത്രത്തോളം തന്നെ സ്നേഹിച്ച ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസം. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണവും തൻ്റെ ജീവിതത്തിൻ്റെ ദൈനംദിന മുന്നേറ്റവും എപ്രകാരമാണെന്ന് ഗലാത്തി ലേഖനം 2:20 വാക്യത്തിൽ ഭക്തനായ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സ്വന്തമായ തൻ്റെ അസ്തിത്വത്തെ മുഴുവൻ വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തിലേക്ക് മാറുന്നു. തൻ്റെ സ്വഭാവം അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നറിഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിൽ എത്രത്തോളം നാം മുന്നേറുന്നു, എത്രത്തോളം നാം ആയിത്തീരുന്നു, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച. നോക്കണം, ഇത് പ്രായോഗികമായ തലത്തിൽ എപ്രകാരമാണ് ഇത് അനുഭവഭേദ്യമാകുന്നത്, അതാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 2:1-10 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2:1-10. ഇതിൽ 1, 2, 3 വാക്യങ്ങളിൽ പഴയ മനുഷ്യൻ്റെ അവസ്ഥ, മനോഭാവം അത് വെളിപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനം 2:1-3. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കീടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇതാണ് പഴയ മനുഷ്യൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ, ആ അവസ്ഥയിൽ മനോഭാവം എങ്ങനെയായിരുന്നു? ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അതായത് പിശാചിനെ അനുസരിച്ച് നടന്നു. സ്വന്തം മനോഭാവം എങ്ങനെയായിരുന്നു? അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ നമ്മുടെ അവസ്ഥ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ, അനുസരിച്ചതാരെ? പിശാചിനെ. നമ്മുടെ മനോഭാവം എങ്ങനെയായിരുന്നു? ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ. ഇതാണ് പഴയ മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട് ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുവാൻ തയ്യാറായപ്പോഴുള്ള അവസ്ഥ 7-ാമത്തെ വാക്യം, 6-7. ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സ്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും മനോഭാവം എവിടുത്തേതാണ്? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്നുള്ള മനോഭാവം. അതായത് ഈ ലോകത്തിനുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. ലോകത്തിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് തങ്ങളിൽ നിറവേറേണ്ടത് എന്നുള്ള ബോധ്യത്താൽ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. അത്തരത്തിലായിരിക്കുമ്പോൾ, ആ രീതിയിൽ ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുമ്പോൾ, ആ മനുഷ്യൻ്റെ പ്രായോഗിക ജീവിതം എങ്ങനെയാണ്? അതാണ് എഫേസ്യ ലേഖനം 2:10. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള നിർണയം വന്നു. അങ്ങനെ വന്നപ്പോൾ ആ സമർപ്പണത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ, അതേത് പ്രവൃത്തിയാണ്? സ്വന്തം പ്രവൃത്തിയല്ല, മറിച്ച് നാം ചെയ്തു പോരേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികൾ, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികൾ അത് ചെയ്യുകയാണ്. അതായത് സമ്പൂർണമായി ദൈവ ഇഷ്ടം നിവർത്തിക്കുന്നതിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ എഫേസ്യ ലേഖനം 2:1-3 പഴയ മനുഷ്യൻ്റെ മനോഭാവം, 7 ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവൻ്റെ സമർപ്പണം, കാഴ്ചപ്പാട്, 10 അതിന് തത്തുല്യമായ തരത്തിലുള്ള ജീവിതം എത്തരത്തിൽ അവനിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. എഫേസ്യ ലേഖനം 2:11 മുതൽ 22 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2:11 മുതൽ 22 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2:11-12. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും, പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്നോർത്തുകൊൾവിൻ. പഴയ മനുഷ്യൻ്റെ അവസ്ഥ, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, അതാണ് പഴയ മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 2:13-16 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2:13-16. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ക്രൂശൻ്റെ അനുഭവം നോക്കണം. ഇവിടെ യഹൂദനെയും ജാതികളെയും കൂടെ എങ്ങനെ ക്രൂശിൽ ദൈവം ഒന്നാക്കി എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്. ഇരുപക്ഷത്തെയും ഒന്നാക്കി, വേർപാടിൻ്റെ നടുച്ചുവരിടിച്ചു കളഞ്ഞു. യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതികളാകട്ടെ, ആരുമാകട്ടെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പുതുമനുഷ്യനായി സൃഷ്ടിക്കുകയാണ്. കാരണം ക്രിസ്തുവിൽ അവരെ ആക്കി തീർക്കുകയാണ്. ദൈവമക്കളായി അവരെ ആക്കി തീർക്കുകയാണ്. ആ നിലയിലൊരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ കൊടുക്കുകയാണ്. നോക്കണം, അതാണ് ക്രൂശിൻ്റെ അനുഭവം ഇവിടെ പ്രായോഗികമാക്കി കാണുന്നത്. അങ്ങനെ ആയിത്തീരുന്ന പുതിയ മനുഷ്യൻ്റെ മനോഭാവം 17 മുതൽ 22 വരെ കാണുകയാണ്. എഫേസ്യർ 2 17 മുതൽ 22, അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി വളർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 22-ാമത്തെ വാക്യം, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ അനുഭവമായത്, പുതിയ മനുഷ്യൻ ആയിത്തീരുമ്പോൾ അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല, മറിച്ച് എന്താണ് 22-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സമ്പൂർണമായ അർത്ഥം രേഖപ്പെടുത്തിയിരിക്കുക, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. യഹൂദനെയും യവനനെയും എന്ന് വേണ്ട, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. അതാണ് നാം ഇവിടെ കാണുന്ന പുതിയ മനുഷ്യൻ്റെ അനുഭവം. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ ജീവിതത്തിലെ ചര്യകൾ എഫേസ്യലേഖനം 2:10 കാണുന്നു. ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോരേണ്ടതിന് ക്രിസ്തുവിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇവിടെ ദൈനംദിന ജീവിതത്തിലെ വളർച്ച എങ്ങനെയാണ്, പണി നടക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിയപ്പെടുന്നു. എഫേസ്യർ 2:22. എഫേസ്യലേഖനം 4:17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പഴയ മനുഷ്യൻ്റെ അനുഭവത്തെ കാണിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നതുപോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് പഴയ മനുഷ്യൻ്റെ മനോഭാവം. എന്നാൽ ക്രൂശൻ്റെ അനുഭവം എന്താണ്? എഫേസ്യലേഖനം 4:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അതാണ് ക്രൂശിൽ നടക്കുന്ന സംഭവം. എന്താണ്? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. അത് നിമിത്തം ലഭ്യമാകുന്ന പുതിയ മനുഷ്യൻ്റെ അനുഭവം എന്താണ്? എഫ് എസ് ലേഖനം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ അനുഭവം എന്താണ്? സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഓർക്കണം, ഇത് ക്രിസ്തുവിനെ നാം ധരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ക്രിസ്തുവാണ് നമ്മിൽ വസിച്ചുകൊണ്ട് ഈ തരത്തിൽ ജീവിക്കുവാൻ നമ്മെ ഉപയോഗിക്കുന്നത്. കാരണം ക്രിസ്തു നമ്മിൽ വസിച്ചില്ല എങ്കിൽ ഇത്തരത്തിലൊന്നും നമുക്കായിത്തീരാൻ കഴിയുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മുടെ പഴയ വ്യക്തിത്വത്തെ, സ്വഭാവത്തെ അപ്പാടെ പൂർണ്ണമായി ഒഴിവാക്കി ജീവിക്കുവാൻ നമ്മുടെ സ്വയമായ തീരുമാനത്തിലോ സമർപ്പണത്തിലോ ഒന്നും സാധ്യമല്ല. മറിച്ച് എന്തേ സാധ്യമാകൂ? യേശു നമ്മളിൽ ജീവിക്കുവാൻ നമ്മൾ അനുവദിക്കുക. ഒരു പാത്രം, ഒരു പാത്രത്തിൽ വെള്ളവും എണ്ണയും നിറയ്ക്കുന്നിരിക്കട്ടെ, ആ പാത്രത്തിൻ്റെ അളവ് എപ്പോഴും സ്ഥിരമാണ്. വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ എണ്ണയുടെ അളവ് കൂട്ടാം, വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ എണ്ണയുടെ അളവ് കുറയും. എന്നതുപോലെ നമ്മിൽ പഴയ മനുഷ്യൻ്റെ സ്വാധീനത്തെ, വളർച്ചയെ കുറയ്ക്കുമ്പോൾ പുതിയ മനുഷ്യനെ ജീവിക്കാൻ നമ്മൾ അനുവാദം കൊടുത്താൽ ക്രിസ്തു അത്രത്തോളം നമ്മളെ നിറയും. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായി ഒഴിവാക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കഴിഞ്ഞാൽ അത്രത്തോളം ക്രിസ്തുയേശുവിൻ്റെ ജീവൻ സമൃദ്ധിയായി നമ്മളിൽ വെളിപ്പെടും. എന്നാൽ ഈ പഴയ മനുഷ്യൻ്റെ സ്വാധീനത്തെ ഇല്ലാതാക്കുവാൻ നാം ബോധപൂർവം നമ്മെ സമർപ്പിച്ചേ മതിയാകൂ. കാരണം ഒരു വേളയിലും ദൈവം നമ്മുടെ ഇച്ഛാശക്തിയെ, തീരുമാനത്തെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. നാം സ്വമേധയാ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ തയ്യാറായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് കർത്താവിന് ജീവിക്കുവാൻ അനുവാദം കൊടുക്കുമ്പോഴാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം നമ്മളിൽ വെളിപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നാം എത്രത്തോളം അതിനുവേണ്ടി നമ്മളെ ലഭ്യമാക്കുന്നുവോ, ലോകമോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും എത്രത്തോളം മോചനം പ്രാപിക്കുവാൻ നാം ദൈവസ്നേഹത്തിൽ തയ്യാറാകുന്നുവോ, അത്രത്തോളമാണ് ക്രിസ്തുയേശുവിൻ്റെ ജീവൻ സമൃദ്ധിയായി നമ്മൾ എന്ത് ചെയ്യുന്നത്? വാഴുന്നതും വെളിപ്പെടുത്തുന്നതും. അവിടെയാണ് നമ്മുടെ ഇച്ഛാശക്തിയെ ദൈവം മാനിക്കുന്നത്. അവിടെയാണ് ഒരുവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും ക്രൂശെടുക്കേണ്ടത്. തന്നെത്താൻ നിഷേധിക്കണം, തന്നെത്താൻ ക്രൂശെടുക്കണം, തന്നെത്താൻ അനുഗമിക്കണം, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് പരപ്രേരണയാലോ നിർബന്ധത്താലോ നടക്കുന്നൊരു കാര്യമല്ല, മറിച്ച് സ്വയം തന്നെ തന്നെ ഏൽപ്പിച്ച് ദൈവേഷ്ടത്തിന് വേണ്ടി തങ്ങളെ ലഭ്യമാക്കുന്നത് നിമിത്തം മാത്രം നടക്കുന്ന ഒരനുഭവമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-11 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-11. അവിടെ 5-ാം വാക്യം മുതൽ 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെ വായിക്കുമ്പോൾ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നുപോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക്ക് പറയരുത്. ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പഴയ മനുഷ്യരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴോ, കൊലോസ്യ ലേഖനം 3:9-2 മുതൽ 13 വാക്യം വരെ, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. 1-3 വരെയുള്ള വാക്യങ്ങളോടുകൂടി ഇതിനോട് ചേർന്ന് വരുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതാണ് ക്രൂശിൻ്റെ അനുഭവം. ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പുതിയ മനുഷ്യൻ്റെ അനുഭവമാണ് 12-17 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. 16-17 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. 17 വാക്യം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. സമ്പൂർണമായ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇതാണ് പുതിയ മനുഷ്യനും പഴയ മനുഷ്യനും അതെങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ ക്രൂശിനോടുള്ള ബന്ധത്തിൽ എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. എന്നാ സമയം ഓർക്കണം, ലേഖനങ്ങളിൽ ആകമാനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. എങ്ങനെയാണ് പഴയ മനുഷ്യനെ അനുസരണത്താൽ ഒഴിവാക്കേണ്ടത്, എങ്ങനെയാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവിനായി ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ക്രൂശെടുത്തുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
എയ്മൻ ടിവി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടിവി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.
ഞങ്ങളുടെ വിലാസം: മാറാനാഥ ഗോസ്പൽ മിനിസ്ട്രീസ്, മാറാങ്കുഴി, കുമ്മല്ലൂർ PO, കൊല്ലം 691573. അന്വേഷണങ്ങൾക്ക് 9447206680.